ന്യൂ സൗത്ത് വെയിൽസിലെ കൃഷിയിടങ്ങളിൽ എലികളുടെ ശല്യം വളരെയധികം കൂടിയതിന് പിന്നാലെ ഒട്ടേറെ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പെർത്തിൽ കൃഷിശാസ്ത്രജ്ഞനായ കദംബോട്ട് സിദ്ദിഖ് ഇതേക്കുറിച്ച് വിശദീകരിക്കാനായി നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം ഓസ്ട്രേലിയയിലെ കൃഷിയിടങ്ങളിൽ കീടങ്ങളായി അല്ലെങ്കിൽ പെസ്റ്റുകളായി ഉൾപ്പെടുത്തിയിരിക്കുന്ന മൃഗങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നു. അതിലേക്ക്
നമസ്കാരം പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്, ആൻഡ് താങ്ക് യു ഫോർ ദി ഇൻവിറ്റേഷൻ.
പ്രൊഫസർ കദംബോട്ട്, ന്യൂ സൗത്ത് വെയിൽസിലെ കർഷകർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അവിടെ ഒരു എലികളുടെ വലിയൊരു ശല്യം, അതായത് മൗസ് പ്ലേഗ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വലിയ രീതിയിൽ ഇത് കർഷകരെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ന്യൂ സൗത്ത് വെയിൽസിലെ കർഷകർ നേരിടുന്നത് എന്നുള്ള കാര്യം ഒന്ന് വിശദീകരിക്കാം.
ഇതിപ്പോ ഈ മൗസ് പ്ലേഗ് ആദ്യമായിട്ടല്ല ഓസ്ട്രേലിയയിൽ, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മൗസ് പ്ലേഗ് ന്യൂ സൗത്ത് വെയിൽസ്, പാർട്സ് ഓഫ് ക്വീൻസ്ലാൻഡ് ആൻഡ് ഓൾസോ പാർട്സ് ഓഫ് ദി നോർതേൺ വിക്ടോറിയയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണം ആ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഡ്രൗട്ട് ഉണ്ടായിരുന്നു വളരെ കാലം. ആ ഡ്രൗട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല മഴ കിട്ടി. ഈ നല്ല മഴ വന്നപ്പോൾ നമുക്ക് ബമ്പർ ക്രോപ്സും പിന്നെ അതേമാതിരി തന്നെ വീഡ്സും അതൊക്കെ ധാരാളം ഉണ്ടായി. അപ്പോൾ ഈ മൗസിൻ്റെ പോപ്പുലേഷൻ കുറവായിരുന്നു, റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ചെയ്തു. നല്ല ക്ലൈമറ്റ്, നല്ല ഫുഡ്, രണ്ട് മൗസ് ആണും പെണ്ണും കൂടി കഴിഞ്ഞാൽ ഒരു 500 കുട്ടികളെ പ്രസവിക്കും ഒരു ഒരു ഇതിൽ. അപ്പോൾ ആ റാപ്പിഡ് സൈക്കിളിൽ അതങ്ങോട്ട് കൂടി. അപ്പോൾ ആ പ്ലേഗ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം നല്ല സീസണായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സമ്മർ സീസൺ വാസ് വെരി ഗുഡ്, ലോട്ട് ഓഫ് സമ്മർ ക്രോപ്സ്, അവിടെ സ്വർഗം, മെയ്സ്, അങ്ങനെ പല ക്രോപ്പുണ്ട്. പിന്നെ ഫാമിൻ്റെ അവിടെയൊക്കെ ധാരാളം ധാന്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇത് കൂടാനുള്ള കാരണം.
അപ്പം അത് എത്രമാത്രം അവിടുത്തെ ഒരു ഫാമിലത്തെ ഉൽപ്പന്നങ്ങളെ എത്രമാത്രം ബാധിച്ചു കഴിഞ്ഞു, പൊതുജനത്തെ അല്ലെങ്കിൽ അവിടെയുള്ളവരെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ടോ, എങ്ങനെയാണ്, അല്ലെങ്കിൽ ആളുകളെ ആക്രമിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ.
അതെ, മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ക്രോപ്പ്, പല ആളുകളുടെയും ക്രോപ്പ് ഒരുപാട് നശിപ്പിച്ചു. അതായത് എലി അധികം ട്രാവൽ ചെയ്യില്ല, ഒരു 300-400 മീറ്റർ ആണ്. അപ്പോൾ അവരുടെ മാളങ്ങളുണ്ടാവും, ആ മാളങ്ങൾ ചെയ്ത് വരിക, ധാന്യങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി മാളങ്ങളിൽ സൂക്ഷിക്കുക, തിന്നുക, ഇതാണ്. ഇത് കൂടാതെ വീടുകളിലോട്ടൊക്കെ കയറാൻ തുടങ്ങി, കാരണം നല്ല തണുപ്പും മോയ്സ്റ്റുള്ള സ്ഥലങ്ങളിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറിയിട്ട് ഒരുപാട് ഇലക്ട്രിക്കൽ കേബിൾസ്, എന്ത് കണ്ടാലും അത് കടിക്കുക. രാത്രി കിടന്നുറങ്ങുന്ന ഫാമേഴ്സിൻ്റെ ഒക്കെ തന്നെ വിരലെല്ലാം കടിച്ചിട്ട് വിരൽ പോലും കണ്ടമാനം ബ്ലീഡ് ചെയ്തും പല പ്രശ്നങ്ങളുണ്ട്. മെജോറിറ്റി ഓഫ് ദ ഡാമേജ് നമ്മളുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ ക്രോപ്പ് അത് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് വർത്താണ് എസ്റ്റിമേറ്റ്, ഇപ്പോഴും വന്നിട്ടില്ല. രണ്ടാമത്, ഇപ്പോൾ വിൻ്റർ ക്രോപ്പ് ഉണ്ട് നമുക്ക്. വിൻ്റർ ക്രോപ്പ് എന്ന് പറയുമ്പോൾ വീറ്റ്, ബാർലി, കനോള, അങ്ങനത്തെ ക്രോപ്പ് പ്ലാന്റ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അതിനെയും അഫക്റ്റ് ചെയ്യാം. സാധാരണ എലി വിൻ്റർ ആകുമ്പോൾ കുറച്ച് പോപ്പുലേഷൻ കുറയും, എന്നിരുന്നാലും അത് സർവൈവ് ചെയ്യും ഈ മാളങ്ങളിലൊക്കെ.
പ്രൊഫസർ, അപ്പോൾ ഇത് അവിടെയുള്ള ഇപ്പോൾ ആളുകളെ ആക്രമിക്കുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ, അത് ഉൾനാടൻ മേഖലയിലുള്ള കർഷകരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും നഗരങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ?
ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി അധികവും ഇപ്പം ഈ ഉൾനാടൻ പ്രദേശങ്ങളിലും കാർഷിക പ്രദേശങ്ങളിലുമാണ് ഇത് അധികം. അവിടെയാണ് അതിനുള്ള തീറ്റയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരൊരു 300-400 മീറ്ററേ ട്രാവൽ ചെയ്യുള്ളൂ. അതിന് അവരൊരു മാളം ഉണ്ടാവും. ആ മാളത്തിൽ നിന്ന് ഒരു 400-500 മീറ്റർ ചുറ്റളവിലുള്ള യാത്രകളാണ്. അപ്പോൾ അവിടെയുള്ള ഫീൽഡുകളും പിന്നെ വീടുകളും, അങ്ങനെ ഫാമേഴ്സിൻ്റെ വീടുകളിലാണ് അധികവും ഈ പ്രശ്നങ്ങളും. അവരുടെ ബാണിൽ ഗ്രാനറി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഇത് ചെയ്യുന്നത്. അത് ബ്രിസ്ബനിലോ സിഡ്നിയിലോ മെൽബണിലോ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത്രയും ട്രാവൽ ചെയ്ത് വരാനും അതേമാതിരിയുള്ള ഫുഡുകളും ഇല്ല.
ഓക്കെ, അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഒരു എലികളെ നശിപ്പിക്കുന്നതിനായിട്ട് അതിനെ ഉന്മൂലനം ചെയ്യുന്നതായിട്ട് എന്തെല്ലാം നടപടികളാണ് സർക്കാർ എടുത്തിരിക്കുന്നത്? കഠിനമായിട്ടുള്ള വിഷം ഒരു ഉപാധിയായിട്ട് കാണുന്നുണ്ടല്ലോ, ഇത് ആളുകൾക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്.
അപ്പൊ അത് ഒരു ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. സയന്റിസ്റ്റും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഫാമേഴ്സും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പോഴത്തെ മെയിൻ ഇതായത് സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കല് വീറ്റ് ഏറ്റ് മിക്സ് ചെയ്ത് വീറ്റ് ഗ്രെയിൻ ഏറ്റ് മിക്സ് ചെയ്ത് അത് ഈസ് ദ ഓൺലി രജിസ്റ്റേർഡ് ക്രോപ്പ് റോഡൻഡിസൈഡ്. റോഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവർഗത്തിൽപ്പെട്ട, ആൻഡ് അത് വളരെയധികം ബ്രോഡേക്ക് സ്കെയിലിൽ ഓസ്ട്രേലിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് പോയിസൺ ആണെങ്കിലും ഇറ്റ്സ് നോട്ട് എഫക്റ്റിംഗ് ഹ്യൂമൻ ബീങ്സ്, കാരണം നമ്മളതിൽ കോണ്ടാക്ട് ഇല്ല. നല്ല ഗ്ലൗസും അതൊക്കെ ഉപയോഗിച്ച് അത് ഇട്ട് കഴിഞ്ഞാൽ, അപ്പം നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞ എലിപാഷാണം, എലിവിഷം ആണ്, അതാണ് ഇപ്പോൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റുള്ളത് ഹൈജീൻ, പിന്നെ കാറ്റ്, ഡോഗ്സ്, അതെല്ലാം ഒരു സ്ട്രാറ്റജിയാണ് ഇതിനെ കില് ചെയ്യാനുള്ളത്. പിന്നെ ആളുകൾ ട്രാപ്പ് വെക്കുന്നുണ്ട്, പലതരത്തിലുള്ള ട്രാപ്പുകൾ, പക്ഷെ മെജോറിറ്റി ആയിട്ട് സിങ്ക് ഫോസ്ഫൈഡ് കോട്ടിംഗ് ആണ്.
പ്രൊഫസർ, ഇനി ഓസ്ട്രേലിയയിലെ ഒരു ഫാമിംഗ് രംഗം പൊതുവായിട്ട് എടുക്കുമ്പോൾ പല തരത്തിലുള്ള പെസ്റ്റുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ, ഏതെല്ലാം മൃഗങ്ങളെയാണ് പെസ്റ്റുകളായിട്ട് വിശേഷിപ്പിക്കുന്നത് ഓസ്ട്രേലിയ?
ഓക്കെ, അതിനു മുമ്പ് ഈ ഞാൻ സിങ്ക് ഫോസ്ഫൈഡിനെ പറ്റി പറഞ്ഞല്ലോ, അത് കൂടാതെ ഇപ്പൊ CSIRO-യും മറ്റും ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. അതായത് എലിയുടെ ജനിതകം മാറ്റിക്കഴിഞ്ഞാൽ, അതൊന്നും ഇറങ്ങിയിട്ടില്ല, അതായത് അവരുടെ ഫെർട്ടിലിറ്റി കുറയ്ക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഒരു ആണും പെണ്ണും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു 500 കുട്ടികളെ പ്രസവിക്കുകയാണ് ഒരു ഒരു സീസണിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ പ്ലേഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ റിസർച്ച് നടക്കുന്നുണ്ട്. അത് ലോങ് ടേം റിസർച്ചാണ്, ഫെർട്ടിലിറ്റി കുറച്ച് അതിൻ്റെ പോപ്പുലേഷൻ ഡൈനാമിക്സ് കുറയ്ക്കാനുള്ളതാണ്. ഇനി ഡെലീസ് ചോദിച്ച മറ്റുള്ള ക്വസ്റ്റിന്, ഇപ്പോൾ ഓസ്ട്രേലിയ ഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നില്ല, ഇവിടെ പശു ഉണ്ടായിരുന്നില്ല, ആടുണ്ടായിരുന്നില്ല, കോഴി ഉണ്ടായിരുന്നില്ല, വീറ്റുണ്ടായിരുന്നില്ല, എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻഡിജീനസ് കമ്മ്യൂണിറ്റി, അബോറിജിനീസ്, തൗസൻസ് ആൻഡ് തൗസൻസ് ഓഫ് ഇയേഴ്സ് അവർ സർവൈവ് ചെയ്തിരുന്നത് മെയിനായിട്ട് ഫിഷും പിന്നെ കാംഗറു അങ്ങനത്തെ ആനിമൽസിനൊക്കെ ഹണ്ട് ചെയ്തും പിന്നെ ബുഷ്ടൊക്കെ അകത്തുന്നിട്ടാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെസ്റ്റായിട്ട് വരുന്നത് ഈ അനിമൽ പെസ്റ്റായിട്ട് വരുന്നത് ഈ റോഡൻസും ഈ അലിയൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ബ്ലാക്ക് റാറ്റ്, ഏഷ്യൻ ഹൗസ് റാറ്റ്, ഹൗസ് മൗസ്, പസഫിക് റാറ്റ്, കാറ്റ്, ഫോക്സ്, ഡിങ്കോ, റാബിറ്റ്, റാബിറ്റ് ഈസ് എ വെരി ബിഗ് ഇൻട്രൊഡക്ഷൻ, പിന്നെ കാമല്, ഡോങ്കി, എല്ലാം ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ കാമല്, വൺ ഹംപ് കാമല് വൈഡ് സ്പ്രെഡ് ഇൻ ഓസ്ട്രേലിയ. വെസ്റ്റേൺ ഓസ്ട്രേലിയ തന്നെ ഒരു 1 മില്യൺ കാമല്, ഫെറൽ കാമൽസ് ഉണ്ട്. സൗത്ത് ഓസ്ട്രേലിയയിലും ഉണ്ട്, ടു സം എക്സ്റ്റെൻഡ് ഇൻ ന്യൂ സൗത്ത് വെയിൽസ് ആൻഡ് ആലീസ് സ്പ്രിംഗ് ആൻഡ് സോൺ. അപ്പോൾ ഒരുപാട് പെസ്റ്റുകൾ ഇവിടെ വന്നേക്കുന്നത് ആക്സിഡൻ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സെറ്റിലേഴ്സ് വന്നപ്പോൾ അവർ പെറ്റായി കൊണ്ടുവന്നിട്ട് അത് എസ്കേപ്പ് ചെയ്തത്.
പ്രൊഫസർ, അതുപോൽ ഇതിൽ പല മൃഗങ്ങളുടെയും പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം, ആശ്ചര്യം തോന്നുന്ന കാര്യമാണ്. കാരണം ഒട്ടകത്തെയൊക്കെ ഒരു പെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വളരെ ആശ്ചര്യം പലർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ക്യാമല് ഒരു പെസ്റ്റായി ഇവിടെ ഓസ്ട്രേലിയയിൽ മാറിയതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ്?
ക്യാമല്, ഞാൻ ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. അനദർ വൺ ഈസ് നമ്മുടെ ബഫലോ. ഇപ്പൊ ക്വീൻസ്ലാൻഡ് അവിടെയുള്ളൊക്കെ ബഫലോസ് ഉണ്ട്. ബഫലോ ഈസ് എ പെസ്റ്റ് നൗ. ഗോട്ട്, നമ്മുടെ ആട്, ഗോട്ട് ഈസ് എ പെസ്റ്റ്. കനാർവൻ ബേസിലും അവരുടെ ഒക്കെ പെസ്റ്റാണ്, എസ്കേപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡ്രോയിങ്. ക്യാമല് വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോൾഡ് റഷ് ടൈമുണ്ട്, ഇപ്പോൾ കാൽഗൂർലി, കോൾഗാഡി, അതേമാതിരി തന്നെ വിക്ടോറിയൻ ഗോൾഡ് ഫീൽഡ്സിലൊക്കെ. അന്ന് നമുക്ക് ഈ ടെറൈനിൽ യാത്ര ചെയ്യാനുള്ള ട്രെയിനോ കാറുകളോ ഒന്നുമില്ല, ഹോഴ്സസും മാത്രമുള്ള സമയത്ത് ക്യാമലിനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാമലിനെ ഈ മൈനിലോട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും മൈനിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും ഇൻക്ലൂഡിങ് ഗോൾഡ് കൊണ്ടുവരാനും, ക്യാമൽ ഈസ് എ ഫ്രണ്ട് ഓഫ് എ ഡെസേർട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാമലിനെ എവിടുന്നാണ് കൊണ്ടുവന്നത്, ക്യാമലിനെ കൊണ്ടുവന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അതോടുകൂടി ഈ ക്യാമലിനെ റൈഡ് ചെയ്യാനും ക്യാമലിനെ ടെയിം ചെയ്യാനും പറ്റിയ ആളുകൾ അഫ്ഗാനിസ്ഥാനെയും കൊണ്ടുവന്നു. അങ്ങനെ ദേ കെയിം മച്ച് ഏർലിയർ. അത് കഴിഞ്ഞു, ഗോൾഡ് റഷൊക്കെ കഴിഞ്ഞു, ഗോൾഡ് റഷ് ഇപ്പോഴും ഉണ്ട്, ഗോൾഡ് ഉണ്ട്, മെക്കനൈസേഷൻ വന്നു, ട്രെയിൻസ് വന്നു. അപ്പോൾ ഈ ക്യാമലിനെ പലരും പറഞ്ഞു, ഓക്കെ ക്യാമലിനെ അങ്ങോട്ട് വെടിവെച്ച് കൊല്ല്, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ ക്യാമൽ റൈഡേഴ്സ് വാട്ട് ദേ ഡിഡ്, ബിക്കോസ് ക്യാമൽ ഈസ് പാർട്ട് ഓഫ് ദെയർ ലൈഫ്, അപ്പോൾ അവരത് ചെയ്തില്ല, മെല്ലെ അഴിച്ചുവിട്ടു. അഴിച്ചുവിട്ട് അതിങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഈ വെസ്റ്റ് ഓസ്ട്രേലിയൻ ഇൻറ്റീരിയറിലൊക്കെ ഈ പറഞ്ഞല്ലേ 1 മില്യൺ ആണ് ക്യാമൽ. അപ്പോൾ നല്ല സീസണിൽ മഴയൊക്കെ വരുമ്പോൾ ആ മഴയത്ത് നല്ല ഗ്രേസിങ്ങും ഒക്കെ ആയിട്ട് ക്യാമലിൻ്റെ ഇറ്റ്സ് ബിക്കെയിം എ പെസ്റ്റ്. അത് നമ്മളെ റേഞ്ച് ലാൻഡ്സിലൊക്കെ പോയി ഈറ്റിംഗ് ഓൾ ദ ഫോറേജസ് ആൻഡ് ഫോർഡേഴ്സ് ആൻഡ് ഡിസ്ട്രോയിങ് ക്വാറ്റ് എ ലോട്ട് ഓഫ് ദ ഇക്കോസിസ്റ്റം. അങ്ങനെയാണ് ക്യാമലിനെ പെസ്റ്റായിട്ട് ഇതാക്കിയേക്കണം. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമൽ നമ്മുടെ ഈ ഓസ്ട്രേലിയൻ ക്യാമൽ ഈസ് എ യുണീക്ക് ബ്രീഡാണ്. ഇപ്പോൾ ഈ സൗദി അറേബ്യ, ദുബായ് അവിടെയൊക്കെ ഉള്ള ക്യാമലിനൊരു ഡിസീസ് തുടങ്ങിയിട്ടുണ്ട്, ക്യാമൽ ഡിക്ലൈൻ. നമ്മളെ ജീൻ പൂള് ഐസൊലേറ്റഡ് ഫ്രം എവ്രി വൺ ആൻഡ് ഇറ്റ് ഈസ് എ യുണീക് ബ്രീഡ്. ദേർസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ഡിമാൻഡ് ഇപ്പൊ കാമലിന്, കാമലിന്റെ മീറ്റിന്. ഇപ്പൊ സൗത്ത് ഓസ്ട്രേലിയയിൽ ഒരു അബറ്റോ ഉണ്ട്, കാമൽ മിൽക്ക്, ദേർ ഈസ് സം ഡയറി ഫാം സ്റ്റാർട്ടഡ് നൗ. പിന്നെ കാമല് കുട്ടികളെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടേക്ക്, മിഡിൽ ഈസ്റ്റിലോട്ട്. അങ്ങനെ കാമല് ഇസ് സ്റ്റിൽ എ ബിഗ് പെസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്തത്, സെയിം വിത്ത് ഡോങ്കീസ് ആൻഡ് സോ ഓൺ.
ഓക്കെ, അപ്പൊ അതില് പ്രൊഫസർ കഥമ്പോട്ട് അതിലൊരു കാര്യം ചോദിക്കാനുള്ള, പലർക്കും സംശയം തോന്നാം, അപ്പൊ കാമല് പെസ്റ്റ് അല്ലെങ്കിൽ കാംഗറു പെസ്റ്റ് അല്ലെങ്കിൽ റാബിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആട് ഒക്കെ പെസ്റ്റ് ആകുമ്പോൾ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പൊതുജനങ്ങൾക്ക് നിയമലംഘനമല്ലാതെ അതിനെ കൊല്ലാനുള്ള ഒരു അനുവാദമുള്ളത്, അക്കാര്യങ്ങൾ പറയാൻ കഴിയുമോ?
അതെ, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലൈസൻസ് വേണം. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് പ്രോഗ്രാംസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാമലിനെയൊക്കെ കൊന്നിരുന്നത് ഹെലികോപ്റ്റർ വഴി ചെന്ന് ഷൂട്ട് ചെയ്യാണ്. പിന്നെ റാബിറ്റിനെ ഷൂട്ട് ചെയ്തും ട്രാപ്പ് ചെയ്തും പിടിച്ച് അതിന്റെ ഫറും ഇതൊക്കെ എടുക്കുന്നുണ്ട്. സോ ദേ ഹാവ് എ ലൈസൻസ്. വാട്ട് ഇറ്റ് ബിക്കംസ് ഈസ് എ ഒരു പ്ലേഗ് ആവുകയാണ്, ഒരു നമ്പർ ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക്സ് ഇൻക്രീസ് ചെയ്യും ചില സീസണിൽ. അപ്പൊ ദിസ് ഈസ് ബിക്കമിങ് എ ബിഗ് ഫെസ്റ്റ് ഫോർ അവർ അഗ്രികൾച്ചർ, നോട്ട് ഓൺലി അഗ്രികൾച്ചർ, ദ ലാൻഡ് ഇക്കോസിസ്റ്റം, നമ്മുടെ ലാൻഡ്സ്കേപ്പും വരുന്ന ബുഷസ് ഒക്കെ തിന്ന്, ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ഇറോഷൻ. സോ ഡോങ്കീസും ദ സെയിം തിങ്. അപ്പൊ അതിന് ലൈസൻസ് ഉണ്ട്. And then the government declares shooting and baiting and killing. Rabbit, for example, the CSIRO has developed a virus, calci virus, other breed is there. So there has been a big decline in rabbit population, but it goes up and down.
പ്രൊഫസർ കൽബോയി, ഇത് ഓരോ സംസ്ഥാനത്തും ഇത് ചില സംസ്ഥാനങ്ങളിൽ ഇത് പെസ്റ്റ് ആയിരിക്കാം, ചിലയിടത്ത് ഇതായിരിക്കില്ല, അക്കാര്യങ്ങളും അതുപോലെ തന്നെ പൊതുജനത്തിന് ഇതിനെ കൊല്ലാനുള്ള അനുവാദം ഉണ്ടോ ഇല്ലയോ ഓരോ സ്ഥലത്തും, അതിന് ലൈസൻസ് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ അങ്ങനെ ഉണ്ടോ അത് കൃത്യമായിട്ട് വിവരങ്ങൾ?
സോ അത് ഓരോ ഓരോ സ്റ്റേറ്റിന്റെ ആണ്. ഇപ്പൊ ഓരോ പെസ്റ്റ് കൺട്രോൾ ഇസ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്, ബട്ട് കോമൺവെൽത്ത് ഗവൺമെന്റ് വിൽ ഹാവ് എ ജനറൽ പോളിസി. അപ്പൊ ജനറലി ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് ആൻഡ് കൺസർവേഷൻ ആൻഡ് ലാൻഡ് മാനേജ്മെന്റ്, ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാം. But there are licenses available for those people, etc. So it's a government coordinated program. Public nu poi shoot cheyanannum padilla unless you have a license for that.
Adarum valare adhyam nanni professor Kadambot Siddiq ee vishadamshangal SBS malayalathile shrothakkalkkayi pangu vechathu.
Nanni, namaskaram Delis, thank you.